ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ശ്രീമതി ഉഷ വിജയകൃഷ്ണൻ, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിജു.
ഈ ഒരു വിഷയം മുൻപ് ഒരിക്കൽ ഉഷയുമായി സംസാരിച്ചിരുന്നതാണ്, ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെ ശുദ്ധമാണെന്ന് എങ്ങനെ ഉറപ്പാക്കാം, അല്ലെങ്കിൽ എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം. എങ്കിൽ പോലും ഇപ്പോഴത്തെ SBS നടത്തിയ ഈ ഒരു അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ ഒരിക്കൽ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും കൂടുതൽ പേർക്ക് അത് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഇത്തരത്തിൽ SBS നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോറുകളിൽ കിട്ടുന്ന പല ഭക്ഷണപദാർത്ഥങ്ങളിലും കൂടിയ അളവിൽ കീടനാശിനികളും മറ്റും അടങ്ങിയിട്ടുണ്ടെന്നൊരു റിപ്പോർട്ട്, അത് ആ റിപ്പോർട്ട് കേട്ടിരുന്നോ?
കേട്ടിരുന്നു, വായിക്കുകയും ചെയ്തിരുന്നു.
ഓക്കെ, എന്ത് തോന്നുന്നു കേട്ടതിന് ശേഷം?
അപ്പോ ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകള് ശരിക്കും നമ്മളെ എത്രത്തോളം പറ്റിക്കുന്നു, കബളിപ്പിക്കുന്നു എന്നുള്ളത് വായിച്ചപ്പോൾ ശരിക്കും വിഷമമുണ്ട്. എസ്പെഷ്യലി ആ ലേബലിങ്ങിന്റെ കാര്യം പറയുമ്പോൾ, അവര് ലേബൽ മാറ്റുകയും പിന്നെ യൂസ് ബൈ ഡേറ്റ് മാറ്റി എഴുതുകയും തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ തന്നെ അത് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ വളരെ വിഷമമുണ്ട്. ബിക്കോസ് അത് ഹെൽത്തിനെ വളരെ അധികം ബാധിക്കുന്ന കാര്യമാണ് ഈ യൂസ് ബൈ ഡേറ്റ് മാറ്റി എഴുതുക എന്നുള്ളത്. സോ അപ്പൊ ഇമ്പോർട്ടർ തന്നെ അങ്ങനെ ചെയ്യുന്നു എന്നറിഞ്ഞാൽ വളരെ വിഷമമുണ്ട്. പിന്നെ ബാക്കി അതിനകത്തുള്ള ഇൻസെക്ടിസൈഡ്സ് പെസ്റ്റിസൈഡ്സ് എന്നുള്ളത് ഇവിടുത്തെ ഇമ്പോർട്ടേഴ്സിന്റെ കയ്യിൽ ഉള്ള കാര്യമല്ല. അവര് അത് വരുന്ന രാജ്യത്തെ അതോറിറ്റിയാണ് അത് ചെക്ക് ചെയ്ത് നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് അയക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം തോന്നിയത്, ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ഭക്ഷണ പദാർത്ഥം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് അവര് മോണിറ്റർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം 5% മാത്രമേ അവര് ഈ ഫുഡ് പ്രോഡക്ട്സ് ഇങ്ങനെയുള്ള കണ്ടാമിനൻസിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇത്രയാണ് എനിക്ക് അത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചില കാര്യങ്ങൾ.
ഓക്കെ, എന്തായാലും ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ, ഇത്തരത്തിലുള്ള ഭക്ഷണം പരിശോധിക്കുന്ന ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി വിശദമായി തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു 5% എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ടിലും പറഞ്ഞിരുന്നതാണ്. അതായത് പുറത്തു നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ കടകളിൽ വരുന്ന ഭക്ഷണ സാധനങ്ങളുടെ 5% നിങ്ങളെ പോലുള്ള, നിങ്ങൾ ഉഷ ജോലി ചെയ്യുന്ന പോലുള്ള ലാബുകളിൽ പരിശോധനയ്ക്ക് വേണ്ടി എത്താറുണ്ട് അല്ലേ? ഒരു ബാച്ചിലുള്ള സാധനങ്ങളായിരിക്കും, എങ്ങനെയായിരിക്കും അത്?
അത് ഇവിടെ രണ്ട് വിധത്തിലാണ് അവര് ഈ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വരുന്ന ഫുഡിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് റിസ്ക് പ്രോഡക്ട്സ് എന്നും പിന്നെ റിസ്ക് അധികം റിസ്ക് അല്ലാത്ത പ്രോഡക്ട്സ്, സർവൈലൻസ് പ്രോഡക്ട്സ് എന്നും പറഞ്ഞ് രണ്ട് രീതിയിലാണ് വേർതിരിച്ചിരിക്കുന്നത്. റിസ്ക് പ്രോഡക്ട്സിലുള്ളത് അവര് എല്ലാ ബാച്ചും പിന്നെ അവര് ടെസ്റ്റ് ചെയ്തിരിക്കും. മറ്റേ സർവൈലൻസിലുള്ളത് അവര് വല്ലപ്പോഴും മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ.
അപ്പൊ ഈ റിസ്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവൈലൻസ് പ്രോഡക്റ്റ് എന്ന് പറയുകയുണ്ടായി. ഇപ്പോ നമ്മുടെ ഈ പരിശോധനയ്ക്ക് അയച്ച പ്രോഡക്റ്റുകളെല്ലാം സർവൈലൻസ് പ്രോഡക്റ്റ് എന്നുള്ളൊരു ഗണത്തിലാണ് അധികൃതർ പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പൊ ഇതിനെ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് റിസ്ക് പ്രോഡക്റ്റ്, എന്താണ് സർവൈലൻസ് പ്രോഡക്റ്റ് എന്നുള്ളത്, എങ്ങനെയാണ് തീരുമാനിക്കുന്നത്?
ഓക്കെ, സർവൈലൻസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഫുഡ് പാക്കേജ് ചെയ്ത് അയക്കുന്ന പച്ചക്കറികൾ, അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് പാക്ക് ചെയ്ത് അയക്കുന്ന ഇതെല്ലാം സാധാരണഗതിയിൽ അതിനകത്തൊന്നും പിന്നെ വിഷാംശങ്ങളോ അല്ലെങ്കിൽ വേറെ കെമിക്കൽസോ ആഡ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അങ്ങനത്തെ പദാർത്ഥങ്ങളാണ് സർവൈലൻസ് പ്രോഡക്ട്സ്. അത് റാൻഡമായിട്ടേ അവര് ചെക്ക് ചെയ്യാറുള്ളൂ. എന്നാൽ റിസ്ക് പ്രോഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മീറ്റ്, പിന്നെ ഫിഷ്, സീവീഡ്സ് ഇങ്ങനത്തെ പ്രോഡക്ട്സിലെല്ലാം നാച്ചുറലി തന്നെ അത് വളരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽസ് അബ്സോർബ് ചെയ്ത് പിന്നെ ഈ ഫുഡുകളിലൊക്കെ ഉണ്ടാകാം. അപ്പോ ഇങ്ങനത്തെ ഫുഡുകള് തീർച്ചയായിട്ടും അത് ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ഓസ്ട്രേലിയയിൽ അനുവദിച്ചിട്ടുള്ള അളവിനേക്കാൾ കൂടുതലായിട്ട് ഈ കെമിക്കൽസ് എല്ലാം ഈ ഫുഡിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് റിസ്ക് ഫുഡ് പ്രോഡക്ട്സ് ആയിട്ട് ഇവിടെ തരംതിരിച്ചിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ കാണുന്ന പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ മസാലകൾ, അരി, അങ്ങനെയുള്ള എല്ലാം സർവൈലൻസ് പ്രോഡക്റ്റ് മാത്രമാണല്ലേ?
അതെ അതെ.
ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഫ്രോസൺ സാധനങ്ങൾ വരുന്നത് റിസ്ക് ആണോ സർവൈലൻസ് ആണോ സാധാരണ കണക്കാക്കുന്നത്? ഫ്രോസൺ വെജിറ്റബിൾസ് വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം, എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു സാധനം വാങ്ങുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടാവുകയാണ് അതിൽ മോശമാകാം, അല്ലെങ്കിൽ അതിൽ പെസ്റ്റിസൈഡ് ഉണ്ടാകാമെന്നൊരു സംശയമുണ്ടെങ്കിൽ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക?
ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ് വാങ്ങുമ്പോൾ പൂത്ത മണം അല്ലെങ്കിൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കാരണം ഗ്യാസുകളുടെ നിറഞ്ഞ പാക്കേജുകൾ അല്ലെങ്കിൽ കെമിക്കൽ സ്മെൽ കൂടാതെ ഗ്ലാസ് പീസുകളോ അല്ലെങ്കിൽ അതർ വേറെ ഫോറിൻ ബോഡീസ് അതിൽ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റിലുള്ള ഫുഡ് എൻഫോഴ്സ്മെന്റ് ഏജൻസി ഉണ്ട്, അതായത് നമ്മൾ കൗൺസിലില് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യണം.
നമ്മുടെ ലോക്കൽ കൗൺസിലുള്ളത്
ലോക്കൽ ഹെൽത്ത് എൻവയോൺമെന്റൽ ഹെൽത്ത് യൂണിറ്റ് ഉണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്യണം. സോ ഇതിന്റെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് ഡയറക്ടറിൽ സെർച്ച് ചെയ്യാനെങ്കിൽ കിട്ടാവുന്നതാണ്. സോ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവിടുന്ന് ഒരു ഹെൽത്ത് ഓഫീസർ നമ്മളെ ബന്ധപ്പെടും. സോ അങ്ങനെ ആ ഹെൽത്ത് ഓഫീസറിന് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനായിട്ട് നമ്മളിൽ നിന്നും ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതായത് ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ, അതായത് പേര്, പ്രോഡക്റ്റിന്റെ പേര്, എന്തെങ്കിലും അഡ്രസ്സോ ഫോൺ നമ്പറോ മാനുഫാക്ചറിന്റെ ഉണ്ടെങ്കിൽ അത്, പിന്നെ ബ്രാൻഡ് നെയിം, സൈസ്, പാക്കേജിന്റെ സൈസ്, എന്ത് തരത്തിലുള്ള പാക്കേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ പാക്കേജിൽ എന്തെങ്കിലും കോഡോ അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ, പിന്നെ ആ സ്റ്റോറിന്റെ ലൊക്കേഷനും നമ്മൾ വാങ്ങിയ ഫുഡിന്റെ സ്റ്റോറിന്റെ ലൊക്കേഷനും പേര്, ഏത് ദിവസമാണ് നമ്മൾ ഇത് വാങ്ങിയത് മുതലായ കുറച്ച് ഡീറ്റെയിൽസ് ഓഫീസറിന് നമ്മൾ നൽകേണ്ടതാണ്. സോ അങ്ങനെ കൊടുത്തതിന് ശേഷം അവര് അത് അതിനെപ്പറ്റി അന്വേഷിക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുന്നതാണ്.
ഈ നടപടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു പരാതി സത്യമാണെങ്കിൽ, അതായത് അതിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ അത് ഒന്നുകിൽ കെമിക്കൽസ് ആകാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാക്ടീരിയ പോലുള്ള എന്തെങ്കിലും ആകാം, എന്തെങ്കിലും ബോധ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവർ ചെയ്യുന്നത്?
ഓക്കെ, ഫസ്റ്റ് അവര് നമ്മളുടെ അടുത്ത് വന്ന പ്രോഡക്റ്റ് നമ്മളുടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോവുകയും പിന്നെ ഗവൺമെന്റ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബുകളിൽ അത് ടെസ്റ്റ് ചെയ്യുകയും അതിന്റെ റിസൾട്ട് നമ്മളെ അറിയിക്കുകയും പിന്നെ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ അവര് ഡിസ്ട്രിബ്യൂട്ടറിനെ കോൺടാക്ട് ചെയ്യുകയും ആ പ്രോഡക്റ്റ് റീകോൾ ചെയ്ത് തിരിച്ച് അത് വന്ന കൺട്രിയിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ ഇവിടെ തന്നെ അത് നശിപ്പിച്ച് കളയുകയോ ചെയ്യുന്നതാണ്.
ഓക്കെ, ഒരു സംശയമുള്ളത്, ഒരുപക്ഷെ ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കില്ല? കാരണം ഞാനിപ്പോ ഒരു ഫുഡ് ഒരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ അത് എനിക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നി ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്ത് അവർ വന്ന് എടുക്കുമ്പോഴേക്ക് ഒരുപക്ഷെ ആ സ്റ്റോറിലുള്ള അത്തരത്തിലുള്ള ഒരുപാട് പാക്കറ്റുകൾ വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ വൈകാനുള്ള സാധ്യതയില്ലേ ഇതിൽ?
ആ, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥം വാങ്ങിക്കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആ സ്റ്റോറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരടുത്ത് ആ കാര്യം ബോധിപ്പിക്കുകയും പിന്നെ ആ പ്രോഡക്റ്റ് റീകോൾ ചെയ്യാൻ പറയുകയും ചെയ്യേണ്ടതാണ്.
അവർക്ക് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടോ? കാരണം ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് പറയുകയാണ് ഇതിനകത്ത് പ്രശ്നമുണ്ട്, ഇത്തരത്തിൽ പഴകിയതാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അതിനകത്ത് മറ്റെന്തെങ്കിലും കെമിക്കൽസ് ഉള്ളതായി എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൽക്കാലം വിൽപ്പന നിർത്തിവെക്കേണ്ട ഒരു ഒബ്ലിഗേഷൻ ലീഗലി നിയമപരമായിട്ട് അവർക്കുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്, അങ്ങനെ ചെയ്യുക തന്നെ വേണം.
ഓക്കെ, തീർച്ചയായും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടുത്തെ ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ റീകോൾ ചെയ്യുന്ന, തിരിച്ചു വിളിക്കുന്ന ഒരു വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു മറിച്ച് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പോലും തിരിച്ചു വിളിച്ചെന്ന് ഒരു വാർത്തയായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ സംഭവിക്കാറുണ്ടോ?
തീർച്ചയായിട്ടും ദിജു, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ വേണം അത് റിപ്പോർട്ട് ചെയ്യാൻ. സാധാരണ നമ്മൾ ഇന്ത്യൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ഭൂരിഭാഗം പേരും അത് വാങ്ങിക്കൊണ്ടുവന്ന് അത് ചീത്തയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ബിന്നിലിട്ട് പിന്നെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകളുടെ സേഫ്റ്റിയെ പറ്റി കൂടി ആലോചിച്ച്, അതായത് ഇത് കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും, വയസ്സായ ആളുകളുണ്ടാകും, ഇവരെ പറ്റിയെല്ലാം ഓർത്ത് വേണ്ട വിധത്തിൽ മുൻകൈ എടുത്ത് അത് ഷെൽഫിൽ നിന്ന് റീകോൾ ചെയ്യാനുള്ള നടപടി എടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. പക്ഷെ അത് അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷെ ലോക്കൽ കൗൺസിലിൽ നമ്മൾ അറിയിച്ച് അവര് ഫുഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ അത് റീകോൾ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നില്ല മിക്ക ആളുകളും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീകോളിനെ പറ്റി നമ്മൾ കേൾക്കാത്തത്.
തീർച്ചയായും. എന്തായാലും ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ ഒരു നമ്മുടെ ഈ ഒരു അന്വേഷണം വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇനി ആൾക്കാർ കുറച്ചുകൂടി അതേക്കുറിച്ച് ബോധവാന്മാരായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഇപ്പൊ നമ്മുടെ അന്വേഷണത്തിൽ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ യൂസ് ബൈ ഡേറ്റ് മാറ്റി വിൽക്കുന്ന ഒരു പ്രവണത വളരെ വ്യാപകമായി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട് യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കാര്യമായ പ്രശ്നമുണ്ടോ, അതോ അത് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണോ കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെ ഈ ഭക്ഷണപദാർത്ഥങ്ങൾ?
ഓക്കെ, ഒരു പ്രോഡക്റ്റ് അതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് യൂസ് ബൈ ഡേറ്റും ബെസ്റ്റ് ബിഫോർ ഡേറ്റും എഴുതേണ്ടതാണ്. സോ യൂസ് ബൈ ഡേറ്റ് എന്ന് പറയുമ്പോൾ ചില ഭക്ഷണ വസ്തുക്കൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു കാലയളവിന് ശേഷം അത് ഉപയോഗിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അത് ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുകയും നമ്മൾക്ക് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും തീർച്ചയായും ചെയ്യും. ഇത് യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥം ഓസ്ട്രേലിയയിൽ വിൽക്കുന്നത് ശിക്ഷാർഹമാണ്. എന്നാൽ യൂസ് ബിഫോർ ഡേറ്റ് അത് ഡിഫറെന്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഡേറ്റ് കഴിഞ്ഞാലും നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്, അത് ഹെൽത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഒരേ ഒരു കാര്യം, അതിന്റെ സ്വാദവും ഗുണനിലവാരവും ആ ഡേറ്റ് കഴിഞ്ഞ ശേഷം കുറയാൻ തുടങ്ങും എന്നുള്ളതാണ്.
അത് ബെസ്റ്റ് ബിഫോർ ഡേറ്റ് ആണെങ്കിലല്ലേ?
ആ ബെസ്റ്റ് ബിഫോർ ഡേറ്റ്. പിന്നെ ഈ യൂസ് ബൈ ഡേറ്റ് സാധാരണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ഈ റോ മിൽക്ക്, പിന്നെ എഗ്ഗ്, ഇൻസെന്റ് ഫോർമുല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ബൈ ഡേറ്റ് തീർച്ചയായിട്ടും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇത് കഴിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഈ യൂസ് ബൈ ഡേറ്റും ബെസ്റ്റ് ബിഫോർ ഡേറ്റും നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഞാനൊന്ന് എനിക്ക് മനസ്സിലായത് ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ, യൂസ് ബൈ ഡേറ്റ് ആണെങ്കിൽ ആ തീയതി കഴിഞ്ഞിട്ട് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ കള്ളത്തരം കാണിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു വിഷയമാണ്.
തീർച്ചയായിട്ടും അത് ഇവിടെ ഇല്ലീഗൽ ആണ്. അങ്ങനെ
ഇല്ലീഗൽ ആണ്.
പക്ഷേ പലരും അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകള് റബ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ യൂസ് ബൈ ഡേറ്റ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് ബിഫോർ ഡേറ്റും ഇടാറുണ്ട്. പിന്നെ ചില മാനുഫാക്ചറേഴ്സ് ഓസ്ട്രേലിയയിലേക്ക് പ്രോഡക്റ്റ് അയക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ എക്സ്ട്രാ ലേബിൾസും വെച്ച് അയക്കുന്നുണ്ട്. അത് ഞാൻ
പലപ്പോഴും ചെറിയൊരു സ്റ്റിക്കറിൽ ഒട്ടിച്ചു വെച്ചേക്കായിരിക്കും ചെയ്യുന്നത്.
ആ അതല്ല, എക്സ്ട്രാ എക്സ്ട്രാ ഫ്രഷ് ലേബൽ, പുതിയ തന്നെ ലേബൽ, പുതിയ യൂസ് ബൈ ഡേറ്റും ബെസ്റ്റ് ബിഫോർ ഡേറ്റും വെച്ച് എക്സ്ട്രാ വെറുതെ അയക്കാറുണ്ട്. അതായത് ഇവിടുത്തെ ലോക്കൽ ഷോപ്പിൽ എക്സ്പയർ ആയി പോവുകയാണെങ്കിൽ ഈ പുതിയ ലേബൽ ഒട്ടിച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടി തന്നെ, ഇനോ ആളുകളെ കബളിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാനായി അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ?
അത് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുക. അത് ഇല്ലീഗൽ ആണ്, അവരെ ഫൈൻ ചെയ്യുകയും തീർച്ചയായും ചെയ്യും.
ഓക്കെ, ഒരു കാര്യം കൂടി ഉള്ളത്, ഇത്തരത്തിലൊരു ഭക്ഷണം മേടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ അതോറിറ്റിയെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് തന്നെ നേരിട്ടത് പരിശോധിക്കാനുള്ള മാർഗം അങ്ങനെ ചെയ്യാൻ കഴിയുമോ?
ആ തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെന്റ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബുകളിൽ കൊടുത്ത് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് ലോക്കൽ കൗൺസിലിനെ വിളിച്ചിട്ട് അവിടുത്തെ ഹെൽത്ത് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞാൽ അവിടെ നിന്ന് ആള് വന്ന് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തുതരും. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യമുള്ള സ്ഥിതിക്ക് നമ്മൾ ആ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്?
തീർച്ചയായും. എന്തായാലും ഒരു സംശയം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു അഭിമുഖം കൂടി കേട്ട് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ഇനി ഇതിനെക്കുറിച്ചുള്ളൊരു കൂടുതൽ വിവരം കിട്ടും, കൂടുതൽ മനസ്സിലാക്കും ചെയ്യാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ശ്രീമതി ഉഷ വിജയകൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
താങ്ക് യു ദിജു, എന്റെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എന്നെ ഒരു അവസരം തന്നതിന് വളരെ താങ്ക്സ് ദിജു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.